ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. മഹിയുടെ വിളിയേട്ട് അയാൾ പതിങ്ങിരിട്ടിലേക്ക് പോയി. ഏട്ടൻ വന്നോ? കാശി തിരിച്ചു കടന്നു. നീ ഇങ്ങോട്ട് പോന്നേ കാശി, ആദ്യം വരട്ടെ, എന്നിട്ട് നോക്കാം, വല്ല കള്ളന്മാരുമായിരിക്കും. മഹി കാശിയും കൊണ്ട് അവിടുന്ന് പോയി. ദിവസങ്ങൾ കടന്നുപോയി. കാശിയുടെ പുഞ്ചിരിക്കുന്ന മുഖം ശത്രുക്കളുടെ ഉറക്കം കെടുത്തി. അരുന്ധതിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായി ഓരോ ദിനവും കടന്നുപോയി. കാശിയുടെ സന്തോഷം ഒരു വശത്ത് നിൽക്കുമ്പോൾ സത്യങ്ങൾ അറിയുന്നവർക്ക് ജാനിയുടെ പ്രണയം ഒരു വേദനയായി മനസ്സിൽ നിലനിന്നു. കോളേജിൽ തണൽ മരച്ചൂട്ടിൽ തേജസ്സു റസിയും ജാനിയും നിൽക്കുകയായിരുന്നു. കോളേജ് ആർട്സ് ഡേ ആയിരുന്നു. ഉച്ചയായപ്പോൾ അവർ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. കാശി ഹെഡ്സെറ്റ് ചെവിൽ വെച്ച് മരച്ചൂട്ടിൽ നിൽക്കുന്ന കണ്ട് ജാനിക്ക് ദേഷ്യം വന്നു. ജാനി, ദേഷ്യം വന്ന് അവൾ അവൻ്റെ അടുത്തേക്ക് പോകുന്ന കണ്ട് തേജസ് അവൾ വിളിച്ചു. അവൾ നിന്നില്ല. വേഗത്തിൽ അവൻ്റെ അടുത്തേക്ക് നിന്ന് ജാനി കാശിയുടെ ചെവിയിൽ നിന്ന് ഹെഡ്സെറ്റ് ഊരിയെടുത്ത് ഫോൺ പിടിച്ചു വാങ്ങി. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. എടി, എന്റെ ഫോൺ താ. കാശി അവളുടെ പുറകെ നടന്ന് ദേഷ്യപ്പെട്ടു. തരില്ല, തരില്ല, പോയി പണി നോക്ക്, ഇങ്ങോട്ട് തരാൻ. കാശി അവളുടെ കൈ പിടിച്ചു വലിച്ചു. താൻ പോടും. ജാനി അവനെ തള്ളി. കാശി അവളുടെ പുറകെ നടക്കുന്ന കണ്ട് റസിയും തേജും ടെൻഷനോടെ പരസ്പരം നോക്കി. കുഴപ്പാവൂ തേജു?
അറിയില്ല മോളെ.
ജാനി നേരെ പോയത് ഒഴിഞ്ഞൊരു ക്ലാസ്സിലേക്കായിരുന്നു. അവളൊരു ബെഞ്ചിൽ പോയിരുന്ന് ഡെസ്കിൽ തലവെച്ച് കിടന്നു.
ജാനി, എന്റെ ഫോൺ തായോ?
കാശി ഡെസ്കിൽ തലവെച്ച് കിടക്കുകയാണ്. ജാനി നിറഞ്ഞ മിഴികൾ അടച്ചു. അവളുടെ മിഴിയിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു.
ജാനി, എന്റെ ഫോൺ താ.
ഈ ഫോണിലാ നിനക്ക് ജീവിക്കാൻ വയ്യേ? നെഞ്ചിൽ ആണി കുത്തിയിരിക്കുന്ന പോലെ തോന്നിയിട്ടും സ്വരമിടരാതെ അവൾ പറഞ്ഞൊപ്പിച്ചു.
വയ്യ, എന്റെ ഫോൺ താ, ഫോൺ തരാൻ.
അവൻ വാശി പിടിച്ച് ഡെസ്കിൽ അടിച്ചു. അവൾ വണ്ടിയെടുക്കി മനഃപൂർവ്വം നിലത്തേക്കിട്ടു. നിലത്തേക്ക് ഇറ്റു വീഴുന്ന കണ്ണുനീരിനെ തുടച്ചു മാറ്റാനായിരുന്നു അങ്ങനെ ചെയ്തത്. കൈകൊണ്ട് തോരാതെ പെയ്യുന്ന നീർത്തുള്ളികളെ അവൾ അമർത്തി തുടച്ചു. മുഖത്ത് ഗൗരവം വരുത്തി എഴുന്നേറ്റു. കാശിയുടെ മുഖത്തേക്ക് നോക്കി തല ഉയർത്തിപ്പിടിച്ച് നിന്നു.
എന്റെ ഫോൺ താ.
ഇതാ നിങ്ങളുടെ ഫോൺ. അവൾ അവന് നേരെ ഫോൺ നീട്ടി.
നീ എന്തിനാണി എന്റെ ഫോൺ പിടിച്ചു വാങ്ങി കൊണ്ടുപോന്നേ? എന്തിനാണെന്ന്?
കാശിയുടെ സ്വരമുയർന്നു. ഒച്ചയെടുക്കണ്ട, നിങ്ങളുടെ അച്ഛൻ എന്നോട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞാ. നിങ്ങൾ ആരൊക്കെ വിളിക്കുന്നതെന്ന് എന്നോട് നോക്കാൻ പറഞ്ഞിരുന്നു. ജാനി കള്ളം പറഞ്ഞു. ക്ലാസ് റൂമിൽ നിന്നിറങ്ങി.
എന്റെ അച്ഛനായിരിക്കില്ല, അരുന്ധതി മാഡം പറഞ്ഞു വിട്ടതായിരിക്കും നിന്നെ.
ജാനി ഒന്നും മിണ്ടാതെ തിരിഞ്ഞടന്നു.
നീ അരുന്ധതിയുടെയും സിദ്ധാർത്ഥന്റെയും ആളല്ലേ, എന്നെ തകർക്കാൻ നടക്കുന്നവൾ.
കാശി ഉറക്കെ വിളിച്ചു പറഞ്ഞു.
ആണെങ്കിൽ നിനക്കെന്താടാ, ഞാൻ സിദ്ധാർത്ഥന്റെ തോഴി തന്നെയാണ്, അത് നിനക്കെന്താ?
എനിക്കെന്താ, ഈ നാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്.
കാശി അവളെ കളിയാക്കി. ജാനിയൊന്നും മിണ്ടിയില്ല. അവൻ പുറകിൽ നിന്ന് കളിയാക്കി പറയുന്നതോറും അവളുടെ മിഴികൾ നിറഞ്ഞുകൊണ്ടിരുന്നു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഒരു ദിവസം കാശി കോളേജിൽ നിന്ന് ബുള്ളറ്റിൽ നാദേശ്വരത്തേക്ക് മടങ്ങി വരികയായിരുന്നു. പൂമുഖത്ത് നിൽക്കുന്ന ശേഖരനും ലക്ഷ്മിയും സന്തോഷത്തോടെ ഓടിവരുന്ന മകനെ നോക്കി നിന്നു. കാശിനാഥൻ പൂമുഖപ്പടികൾ ഉത്സാഹത്തോടെ കയറി. തന്നെ ഗൗരവത്തോടെ നോക്കുന്ന അച്ഛനെ ഇറുകെ കെട്ടിപ്പിടിച്ച് അച്ഛന്റെ കവിളിൽ അമർത്തി ചുംബിച്ചു. ശേഖരൻ തരിച്ച് നിന്നുപോയി. കാശി ചിരിയോടെ അച്ഛനെ നോക്കി. ശേഖരന്റെ മിഴികൾ നിറഞ്ഞിരുന്നു. കാശി അച്ഛനോട് കണ്ണു ചിമ്മി കാണിച്ച് അകത്തേക്ക് ഓടിപ്പോകുന്ന വഴിക്ക് ലക്ഷ്മിയുടെ കവിളിലും അവനൊരു ഉമ്മ പാസാക്കി. ശേഖരൻ അവനെ നോക്കി തരിച്ചു നിൽക്കുന്ന കണ്ട് ലക്ഷ്മി ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അവരുടെ മനസ്സുറന്നുള്ള ചിരി കണ്ടപ്പോൾ അയാൾക്ക് സന്തോഷമായി. ശേഖരൻ ലക്ഷ്മിയെ നെഞ്ചോട് ചേർത്ത് നെറ്റിയിൽ ചുംബിച്ചു. അയാളുടെ മിഴിയിൽ തന്നോടുള്ള സ്നേഹം നിറഞ്ഞു തുളുമ്പെന്ന് ലക്ഷ്മി അറിഞ്ഞു. ആ മുഖത്ത് പഴയ ശേഖരേട്ടന്റെ സ്നേഹം മിന്നിമറയുന്ന പോലെ അവർക്ക് തോന്നി. നാദേശ്വരത്തേക്ക് വരുന്ന അരുന്ധതി ആ കാഴ്ച കണ്ട് പെരുവിരലിലൂടെ ദേഷ്യം തരിച്ചു കയറി. അവർ ശ്രീലേഖത്തേക്ക് തന്നെ തിരിച്ചുപോയി. കാശി മാധുരിയെ ഫോണിൽ വിളിച്ചു. അച്ഛൻ സംസാരിച്ചോ?
ഇല്ല, എന്നോട് വെറുപ്പാണോ? ഉമ്മ കൊടുത്ത് വേഗം ഓടി, അത്രമാത്രം. അങ്ങനെ ചെയ്തപ്പോ എന്തോ മനസ്സിലൊരു തണുപ്പ് തോന്നണു.
അതെന്താ കാശി, അച്ഛനെ ഇഷ്ടമല്ലേ തനിക്ക്?
കാശിയുടെ ചുണ്ടിലെ ചിരിമാഞ്ഞു.
ഞാൻ വിളിക്കാം മാധുരി.
അവൻ കോൾ കട്ട് ചെയ്തു. ആർക്കും അറിയാത്ത തന്റെ മനസ്സായ ആഞ്ജനേയ സ്വാമിയുടെ അടുത്തേക്ക് അവൻ നടന്നു. ആ വലിയ ഫോട്ടോ അവൻ കയ്യിലെടുത്തു. ആ ഫോട്ടോയുടെ മറുവശം അവൻ നോക്കി. നാദേശ്വരത്തിന്റെ പൂമുഖത്ത് നെഞ്ചി വിരിച്ച് നിൽക്കുന്ന ചെറുപ്പക്കാരനായ ശേഖരന്റെ ചിരിയോടെയുള്ള പഴയ ഫോട്ടോ കണ്ടാൽ കാശി തന്നെ. കാശിനാഥന്റെ എക്കാലത്തെയും നമ്പർ വൺ ഹീറോ സ്വന്തം പിതാവായ ചന്ദ്രശേഖരനായിരുന്നു. നേരിൽ കാണുമ്പോൾ വെറുപ്പ് അഭിനയിക്കുമെങ്കിലും ഉള്ളിൽ അച്ഛനോട് ഒരുപാട് സ്നേഹമാണ് കാശിനാഥന്.
എന്റെ ദൈവമാണ് അച്ഛാ നിങ്ങൾ. നിങ്ങളെ തൊഴിലെ കാശിയുടെ ഒരു ദിവസം തുടങ്ങും. ജയിലിലായപ്പോൾ അച്ഛനെ കണ്ട് എഴുന്നേൽക്കാൻ കഴിയില്ലെന്നൊരു വേദന ഉണ്ടായി നിനക്ക്. എന്റെ അച്ഛനെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാ. എന്നെ തള്ളി ചതച്ചാലും ഞാൻ പട്ടിയെപ്പോലെ ആ കാൽക്കൽ വീഴും. കാശി തെമ്മാടി തന്നെയാണ് അച്ഛാ. പക്ഷെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാൻ എനിക്ക് കൊതിയുണ്ട്. ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. ഒരു ഉരുള അച്ഛൻ വാരി തന്നിരുന്നെങ്കിലെന്ന് ആശിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ കയ്യിൽ നിന്നൊരു പുതുവസ്ത്രം വാങ്ങണമെന്നുണ്ട്. എല്ലാ സ്വപ്നങ്ങളും നേടി എൻ്റെ അച്ഛൻ്റെ കൂടെ അഭിമാനത്തോടെ എനിക്ക് ഈ നാട്ടിലൂടെ നടക്കണമെന്നുണ്ട്. എൻ്റെ ബുള്ളറ്റിൽ അച്ഛനെയും പുറകിലെത്തി എനിക്ക് വേണ്ടി ഓടിച്ചു പോകണമെന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ. അവൻ ഫോട്ടോയിലേക്ക് നോക്കി. എന്നെ നെഞ്ചോട് ചേർത്ത് എന്നാണ് അച്ഛാ ഒരു ഫോട്ടോ ഉണ്ടാവുക? കാശി അച്ഛൻ്റെ ഫോട്ടോയിൽ തുരുതുരും വച്ചു. ആ ചിത്രം നെഞ്ചോട് ചേർത്തു. അന്ന് വൈകുന്നേരം കാശി ശ്രീലേഖത്തേക്ക് പോയി. ജാനി ബെഡിൽ കിടന്നുറങ്ങിയായിരുന്നു. ആരോ തട്ടി വിളിക്കുന്ന പോലെ തോന്നിയപ്പോൾ അവൾ മിഴികൾ തുറന്നു. ബെഡിൽ തനിക്കരികെ കാശി ഇരിക്കുന്ന കണ്ട് ജാനി ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. എന്താ? തന്നെ ഗൗരവത്തോടെ നോക്കുന്ന അവനോട് ജാനി ചോദിച്ചു. ഒരാൾ സംസാരിക്കണമെന്ന് പറഞ്ഞു, ഇതാ ഫോണ്. കാശി അവൻ്റെ കയ്യിലുള്ള ഫോണിൽ നിന്ന് മാധുരിയെ വിളിച്ചു. മാധു, ഞാൻ ഫോൺ കൊടുക്കാം, തനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ? അവൻ ജാനിക്ക് കൊടുത്തു. സംസാരിക്ക്, അവൾക്ക് തന്നോട് സോറി പറയണമെന്ന്. എന്തിന്? എനിക്കറിയില്ല, അവൾ എന്നോട് പറഞ്ഞതാ. ജാനി ഫോൺ മേടിച്ച് ചെവിയോട് ചേർത്തു. കാശി ജാനിയുടെ പിയാനോയുടെ അടുത്തേക്ക് പോയി. ഹായ് ജാനി. ഹായ്. എന്നോട് പിണക്കാണോ? എന്തിന്? ഞാനന്ന് തന്നോട് ഫോണിലൂടെ ചൂടായില്ലേ, അതുകൊണ്ട് സോറി. എനിക്കൊരാളോട് പിണങ്ങിരിക്കാൻ അറിയില്ല. നമുക്ക് നല്ല സുഹൃത്തുക്കളാവാം. പിന്നെ എൻ്റെ കാശി ഇനിയും കുത്തി നോവിക്കരുത്. അവനൊരു പാവാണ്. അവൻ വേദനിച്ചാൽ അവൻ്റെ മാധുവിനെ സഹിക്കില്ല. ഓരോ നിമിഷവും ഞങ്ങൾ പ്രണയിക്കുകയാണ്. കാശിയുടെ മാധുവായി, മാധുവിൻ്റെ കാശിയായി, അവൻ്റെ സ്വപ്നത്തോടൊപ്പം ഞാനുണ്ടുകൂടെ. അവൻ്റെ ഓരോ ദിനവും എൻ്റെ സ്വരങ്ങൾ കേട്ടാണ് തുടങ്ങുന്നത്. കാശി, അവനും അവൻ്റെ പ്രണയവും എനിക്ക് മാത്രം സ്വന്തം. മാധുരി പറഞ്ഞു കേട്ട് ജാനിക്ക് നെഞ്ചിൽ ആണി കുത്തിയിറക്കുന്ന പോലെ തോന്നി. ഒന്ന് അലറിക്കരയാൻ അവൾക്ക് തോന്നി. കാശി അവളുടെ പിയാനോയിൽ വിരൽമീട്ടുകയാണ്. ജാനിയുടെ മിഴിൽ നിന്ന് നീർത്തുള്ളികൾ പൊടിഞ്ഞുകൊണ്ടിരുന്നു. കണ്ണീര് പോലും കയ്പായി അവൾക്ക് തോന്നി. ജാനി, നിങ്ങൾ പഴയ പോലെ സുഹൃത്തുക്കളാവണം. അവൻ്റെ പെണ്ണായി ഞാനും കൂടെ ഉണ്ടാവും. രണ്ടാളും വഴക്കൊക്കെ മറന്ന് മിണ്ടണം കേട്ടോ. കാശിയോട് പറഞ്ഞിട്ടുണ്ട് തന്നോട് മിണ്ടാൻ. അവൻ മിണ്ടില്ലെന്ന് വാശി പിടിച്ചു. പിന്നെ ഒരുവിധം ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട്. താൻ അവനോട് മിണ്ടണം. നല്ല കുട്ടിയല്ലേ? പ്ലീസ്. മാധുരി കേണു. ജാനി മോളി. അവൾ നെഞ്ചി പിടഞ്ഞ് ബെഡിൽ നഖം അമർത്തിക്കൊണ്ടാണ് മോളിയത്. താങ്ക്സ് ഡാ. പിന്നെ താൻ നന്നായി പാവ ഉണ്ടാക്കുന്ന കാശി പറഞ്ഞു. ഒരു പാവ എനിക്ക് ഉണ്ടാക്കി തരുമോ? പ്ലീസ്. ജാനി ഒരു നിമിഷം മിണ്ടിയില്ല. ജാനി, മാധുരി വിളിച്ചു. ജാനി കാശിയുടെ ലോകത്ത് നിന്ന് ഞെട്ടിയിരുന്നു അവളുടെ വിളി കേട്ട്. ആ, തരാം, ജാനി പറഞ്ഞു. താങ്ക്സ് ജാനി. അത് പറഞ്ഞ് മാധുരി കോൾ ഓഫാക്കി. ഇതാ ഫോൺ. കാശി അവൾ തിരിഞ്ഞു നോക്കി. കാശി അവൾക്കരികിൽ വന്നിരുന്നു. കാശിയും ജാനിയും പരസ്പരം നോക്കി. ഫ്രണ്ട്സ്? കാശി അവൾക്ക് നേരെ കൈനീട്ടി. ജാനി ഒന്നും മിണ്ടാതിരുന്നു. ജാനി ഒന്നും മിണ്ടാതെ ബെഡിലേക്ക് കിടന്ന് പില്ലോയിൽ മുഖാമർത്തി കിടന്നു. നിശബ്ദമായി കരഞ്ഞു. ജാനി, ഹലോ. തനിക്ക് മിണ്ടാൻ കഴിയില്ലെങ്കിൽ എനിക്കും താല്പര്യമില്ല. ഇതിപ്പോ അവൾ പറഞ്ഞപ്പോ വന്നതാ. കാശി ജാനി തൊട്ടുവിളിച്ചുകൊണ്ട് പറഞ്ഞു. ജാനി മിഴികൾ പുതപ്പിൽ ഉറച്ച് തുടച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു. ആ കുട്ടിക്ക് പാവ് വേണമെന്ന് പറഞ്ഞു. ഞാനുണ്ടാക്കി തരാം. ജാനി അവനെ നോക്കാതെ പറഞ്ഞു. ജാനി പാവയുണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ബെഡിൽ കൊണ്ടുവന്നു. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? കാശി ചോദിച്ചു. വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിത്തരാം, ഞാൻ ചെയ്തോളാം. ജാനി ബെഡിലിരുന്നു. പാവ ഉണ്ടാക്കുമ്പോൾ അവൾ ഉള്ളിൽ കരയുകയായിരുന്നു. കാശിയെ കെട്ടിപ്പിടിച്ച് കരയാൻ അവൾക്ക് തോന്നി.
എന്നെ വിട്ടു പോവല്ലേ കാശിയേട്ട.
പാവ ഉണ്ടാക്കുമ്പോൾ അവൾ ഉള്ളിൽ പറഞ്ഞ് കണ്ണീരില്ലാതെ കരഞ്ഞുകൊണ്ടിരുന്നു. അവൻ ഫോണിൽ നോക്കി ബെഡിൽ കിടക്കുകയാണ്. ഇടയ്ക്ക് പരസ്പരം മിഴികളിടയുമ്പോൾ അവർ പരസ്പരം പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ കാശിയുടെ മുഖം പെട്ടെന്ന് ഗൗരവമാവുന്നത് അവൾ ശ്രദ്ധിച്ചു. ജാനിക പാവയുണ്ടാക്കി തീർന്നപ്പോൾ അവൾ കാശിയെ നോക്കി. അവൻ നല്ല ഉറക്കത്തിലാണ്. ജാനി പാവയുമായി അവൻ്റെ അരികിൽ കിടന്നു. അവൻ്റെ മുഖം അവൾ കൈക്കുമ്പിളിലെടുത്തു. നീ ഇന്ന് മറ്റാരുടെയാണല്ലേ കാശിയേട്ട. ഈ പാവ പോലെ ജീവനില്ലാതെയാക്കി നീ എന്നെയും എൻ്റെ പ്രണയത്തെയും ഒന്ന് കൊന്നു തരാൻ പറ്റുമോ നിനക്കെന്നെ? ജാനി അവൻ്റെ മുഖത്ത് പ്രണയചുംബനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. നെഞ്ചു പിടയുന്ന വേദനയോടെ ജാനി ബാത്റൂമിലേക്ക് പോയി. ഷവറിനടിയിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. കുളിച്ചിറങ്ങിയപ്പോൾ കാശി ഉറങ്ങി തന്നെയായിരുന്നു. ജാനി അവനെ തൊട്ടുവിളിച്ചു. നല്ല പാവ, ക്യാഷ് എത്രയായി? അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ജാനിക്ക് വേദന തോന്നി. താൻ കാശ് കൊടുത്തല്ലേ ഈ മെറ്റീരിയൽസൊക്കെ വാങ്ങിയത്, അതുകൊണ്ട് ചോദിച്ചാ. കാശി പറഞ്ഞു. കാശൊന്നും വേണ്ട, മാതൃക്കുള്ളതിൻ്റെ സമ്മാനമാണത്, ജാനി പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. താങ്ക്സ്. കാശി അവളോട് പുഞ്ചിരിച്ചുകൊണ്ട് പാവ നെഞ്ചോട് ചേർത്ത് റൂമിൽ നിന്ന് പോയി. ജാനി ബെഡിലിരിക്കുന്നതെല്ലാം എല്ലാം തകർന്നവളെ പോലെ വലിച്ചെറിഞ്ഞു.
തന്റെ നൂൽപാവയെ കെട്ടിപ്പിടിച്ച് അമ്മയെ നോക്കി അവൾ പൊട്ടിക്കരഞ്ഞു.
കൊണ്ടുപോയല്ലേ എന്റെ അടുക്കളിൽ നിന്ന്.
അവൾ പാവയിൽ മുഖം കുത്തി കരഞ്ഞു. രാത്രിയായി. കാശി എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കാത്തിരുന്നു. ബാഗിൽ ഡ്രസ്സുകളും അത്യാവശ്യ സാധനങ്ങളും എടുത്തുവെച്ചു. രാത്രി 12 മണിയായപ്പോൾ അവൻ വീട്ടിൽ നിന്നിറങ്ങി നാദേശ്വരത്തിന്റെ ഗേറ്റ് തുറന്ന് പുറത്തേക്കിറങ്ങി.
മാധുരി എവിടെ? ഞാൻ വീട്ടിൽ നിന്നിറങ്ങി.
കാശി അവൾ ഫോൺ വിളിച്ച് പറഞ്ഞു. ഞാൻ ഇപ്പൊ എത്തും കാശി, ഒരു 10 മിനിറ്റ്. നമ്മൾ ആദ്യമായിട്ട് കാണുകയല്ലേ. അവൾ ഫോണിലൂടെ ചിരിച്ചപ്പോൾ കാശിയും ചിരിച്ചു. കാശി പാവയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. അകലെ നിന്ന് ബുള്ളറ്റിന്റെ സ്വരം കേട്ട് അവന്റെ ചുണ്ടിൽ ചിരിവിടർന്നു. അവൾ കാശിയുടെ മുമ്പിൽ ബുള്ളറ്റിൽ വന്നു നിന്നു. തലയിലിരിക്കുന്ന ഹെൽമെറ്റ് ഊരിമാറ്റി അവൾ തലകുടഞ്ഞു. നീളൻ ചെമ്പമുടിയുള്ള സുന്ദരി പെൺകുട്ടി.
മാധുരി,
കാശി വിളിച്ചു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ബുള്ളറ്റിൽ നിന്നിറങ്ങി.
ഇതാ പാവ.
ഹായ്, താങ്ക് യു കാശി. അവന്റെ കയ്യിൽ നിന്ന് പാവയെ മേടിച്ച് മാധു അവനെ കെട്ടിപ്പിടിച്ചു. കാശി അവളോട് ചിരിച്ചു. ഇതാണോ കാശിയുടെ വീട്? വലിയ വീടാണല്ലോ. ഇത് ജാനിയുടെ വീടാണല്ലേ?
ഇഷ്ടായോ?
ഒരുപാട് ഇഷ്ടായി. അവന്റെ തോളിൽ തലയായിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എല്ലാവരെയും കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് പോവണ്ടേ കാശി. ഇനിയും വരാലോ അങ്ങോട്ട്. ഇപ്പൊ നമുക്ക് പോവാം. അവൾ കാശിയുടെ കൈപ്പിടിച്ച് നടന്നു. ജാനിയെ കാണണമെന്നുണ്ടായിരുന്നു, മാധു പറഞ്ഞു.
അവൾ അവളുടെ വീട്ടിലാണ് മാധു, പിന്നെ കാണാം.
അത് പറ്റില്ല, എനിക്ക് കാണണം. ഒന്നല്ലെങ്കിൽ എനിക്ക് പാവ തന്നയാളല്ലേ, നമ്പരുണ്ടോ കയ്യില്?
ഇല്ല.
എന്ത് സുഹൃത്താണ് മോനെ, അയ്യേ കഷ്ടം. മാധുരി അവനെ കളിയാക്കി. ഞാൻ വീട്ടിൽ പോയിട്ടൊന്ന് വിളിച്ചു നോക്കട്ടെ.
ഈ നേരത്തോ? അരുന്ധതി അമ്മ ഉറങ്ങിക്കാണില്ല. ഇനി ഈ നേരത്തെ ആരെങ്കിലും വന്നെന്ന് പറഞ്ഞിട്ട് അവൾക്ക് വഴക്ക് കേൾക്കാൻ. നമുക്ക് പോകണ്ടേ, വന്നേ.
കാശി ബുള്ളറ്റിൽ കയറി. ഛേ, എനിക്ക് കാണണം കാശി.
ഓ, പിന്നെ ആവും മാധു.
അവൾ ബുള്ളറ്റിന് പുറകിൽ കാശിയുടെ ബാഗും പുറത്തിട്ടുകൊണ്ട് കയറിയിരുന്നു. കാശി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. പോവാം മാധുരിയുടെ കാശി, അവൾ പറഞ്ഞു. അവൾ പറഞ്ഞു കേട്ട് കാശി ചിരിച്ചുകൊണ്ട് ബുള്ളറ്റ് വേഗത്തിൽ ഓടിച്ചു.
കാശി, മാധുവിന്റെ കാശി.
അവൾ ഉറക്കെ വിളിച്ചുപോയി. രാവിലെ കാശിയുടെ കോൾ ആധിക്ക് വന്നു.
നീ എവിടെയാണ് കാശി? നേരെ എത്രയായി? ഗാരേജിലാണോ? നീ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും വന്നില്ല.
ഞാൻ ഒരുപാട് ദൂരെയാണ്, ഇപ്പോൾ എന്നെ ശല്യം ചെയ്യരുത്. ഒരു യാത്ര പോയതാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി, തിരിച്ചു വരാം.
അവൻ കോൾ കട്ട് ചെയ്തു. ഏക്കറോളം നിറഞ്ഞു നിൽക്കുന്ന മുന്തിരി പടർപ്പുകൾക്കിടയിലൂടെ മാധുരി അവന്റെ കൈപ്പിടിച്ച് ഓടി.
ഇഷ്ടപ്പെട്ടോ കാശി ഈ മുന്തിരി നിറഞ്ഞു നിൽക്കുന്ന ഇടം?
ഇഷ്ടപ്പെട്ടോ എന്നോ? ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഒരുപാട്.
അവൻ ചുണ്ടോട് ചേർന്ന മുന്തിരിക്കുലയെ കടിച്ചെടുത്തു. മധുരവും പുളിയും നിറഞ്ഞൊഴുകിയ ഒരു സുഖവും അവന് തോന്നി. ഇനിയുണ്ട് ഒരുപാട് കാഴ്ചകൾ, വായോ. അവൾ കാശിയുടെ കൈ വലിച്ചോടി. നിറയെ മൾബറി കായകൾ കുലച്ചു നിൽക്കുന്ന മൾബറി മരങ്ങൾ. കാശി അവയെ കൈകൊണ്ട് എത്തിപ്പിടിച്ചമർത്തി. അതിന്റെ ചുവന്ന തുള്ളികൾ അവന്റെ വായിലേക്ക് വീണുകൊണ്ടിരുന്നു. കാശിയുടെ മുഖത്തേക്കും അവന്റെ വെള്ളവസ്ത്രത്തിലേക്കും ചുവന്ന നീർത്തുള്ളികൾ ഒഴുകിക്കൊണ്ടിരുന്നു. മാധുരിയുടെ മിഴികൾ നിറഞ്ഞു അവന്റെ സന്തോഷം കണ്ട്.
വാ മാധു.
കാശി അവളെ ചുവന്ന നീർത്തുള്ളികൾ വീഴുന്നതിന് അടിയിലേക്ക് നിർത്തി. മാധുവിന്റെ മുഖത്തേക്ക് ചുവന്ന നീർത്തുള്ളികൾ ഒഴുകി. അവൾ മിഴികളടച്ച് അവയെ വായിലാക്കി രുചിച്ചു.
അയ്യോ, നമ്മൾ കണ്ടാൽ ചുവന്നല്ലോ.
അവൾ കാശിയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. കാശി അവന്റെ മുടിയിൽ വിരലോടിച്ചു. മനസ്സ് നിറഞ്ഞ് ചിരിച്ചു.
വായു കാശി, ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് എന്റെ വീട്ടില്.
അവൾ കാശിയുടെ കൈ വലിച്ചോടി. ഇതേ സമയം കാശി പോയതറിഞ്ഞ് വേദനിക്കായിരുന്നു ജാനിക. എങ്ങോട്ടാ റസി കാശിയേട്ടൻ പോയത്? റസിയുടെ വീടിന്റെ ടെറസിലിരിക്കുമ്പോൾ ജാനി മിഴികൾ തുടച്ചുകൊണ്ട് അവളോട് ചോദിച്ചു.
ചേച്ചി പേടിക്കാതെ, കാശിയേട്ടൻ ഇങ്ങോട്ട് തന്നെ വരും. എനിക്ക് കാണാതിരിക്കാൻ വയ്യ റസി. അത്രയേറെ ഞാൻ വേദനിക്കുന്ന ഓരോ നിമിഷവും അവനെ കാണാത്ത നിമിഷങ്ങൾ. നെഞ്ചിൽ അമ്പ് കുത്തിക്കയറുന്ന അവസ്ഥയാണ് എനിക്ക്. ഞാൻ എന്താ ഇങ്ങനെയായി പോയത്? എനിക്ക് തുറന്നു പറയാൻ കഴിയുന്നില്ല എന്റെ പ്രണയം. ഒരു വിലയില്ലാത്ത നാണയം പോലെ ആയല്ലോ റസി ഞാൻ.
റസി പൊട്ടിക്കരയുന്ന ജാനിയെ നെഞ്ചോട് ചേർത്തു. കാശിയുടെ കൂട്ടുകാർ അവനെ ഗ്യാരേജിൽ ഇരുന്ന് ഫോൺ വിളിച്ചു നോക്കി.
ഓ, കോപ്പ് സ്വിച്ച് ഓഫ് ആണല്ലോ.
ജോ കാശിയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് ഓഫീസ് റൂമിൽ നടന്നുകൊണ്ട് പറഞ്ഞു.
എങ്ങോട്ടാണ് പോയതെന്ന് ഒരു അറിവില്ല ജോ?
ജോണി ചോദിച്ചു.
ഇല്ലടാ, അവൻ വരാന്ന് പറഞ്ഞതിന് വിളിച്ചിരുന്നു. ഫോണിൽ വിളിച്ച് ശല്യം ചെയ്തെന്ന് പറഞ്ഞിരുന്നു.
പക്ഷെ ഫോൺ ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നു.
മനുഷ്യനൊരു സമാധാനമില്ല. ഇങ്ങോട്ട് വരട്ടെ, കൊടുക്കുന്നുണ്ട് ഞാൻ.
മിണ്ടാതെയും പറയാതെ അവൻ്റെ ഒരു ഊരി തണ്ടാൻ പോക്ക്. ജോ അരിശം വന്ന് ടേബിളിലിരിക്കുന്ന ഗ്ലാസ്സിലെ മദ്യം ഒറ്റവലി കുടിച്ചു. കുടിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞതും ഓഫീസ് റൂമിന്റെ ഡോറിന് മുമ്പിൽ സ്ത്രീ ആ കാഴ്ച കണ്ട് കരയാനായി നിൽക്കുകയായിരുന്നു. ഓഫീസ് റൂമിൽ മറ്റുള്ള കൂട്ടുകാരുള്ളത് കൊണ്ട് അവൾ കരയാതെ പിടിച്ചിരുന്നു. ഇനി കുടിക്കില്ലെന്ന് ജോ അവൾക്ക് വാക്കുകൊടുത്തായിരുന്നു.
എന്താ മോളെ?
ചാർലി അവളോട് ചോദിച്ചു. ജോണിച്ചാന്റെ അമ്മച്ച് ഭക്ഷണം തന്ന് വിട്ടാണ് ചാർലിച്ച. പുറകിൽ വരുന്ന കരീനയെ നോക്കി ശ്രീ ഓഫീസ് റൂമിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു.
ആണോ ജോ, അതിങ്ങോട്ട് വാങ്ങിക്കേ. ജോണി ജോയിയുടെ തലയാട്ടിൽ നിൽപ്പുകണ്ട് വാപ്പുത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു,
പട്ടി.
ജോണി നോക്കി ജോ പല്ലെറിമി,
സോറി.
അവൻ ആരും കേൾക്കാതെ മെല്ലെ അവളോട് കൊഞ്ചലോടെ പറഞ്ഞു. സ്ത്രീ അപ്പോഴവനെ തറപ്പിച്ച് നോക്കിയായിരുന്നു. ഞങ്ങൾ പോവാണ് ചായമാരെ. സ്ത്രീയും കരീനയും ഒരുപോലെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി. ജോ കരീനയുടെ പേര് വിളിച്ചുകൊണ്ട് ഓഫീസ് റൂമിൽ നിന്ന് മുങ്ങി.
ശ്രീമോളെ, ശ്രീമോളെ, ഡി സോറി, സോറി ഡി.
നടന്നു പോകുന്ന സ്ത്രീയുടെ കൈ പിടിച്ചവൻ നിർത്തി. വിട് എന്റെ കയ്യിൽ നിന്ന്, കാണ്ടെനിക്ക് നിങ്ങളെ. കുടിക്കില്ലെന്ന് പറഞ്ഞിട്ട് മൂക്കൂട്ട വലിച്ചേറ്റ് നിൽക്കുന്നാണ്ടില്ലേ. അയ്യോ ഇല്ലെന്നേ, ഒറ്റ ഗ്ലാസ്. അത് നിന്റെ ഏട്ടനെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കാതായപ്പോ.
ആ ദേഷ്യം കൊണ്ട് കുടിച്ചതാണ്.
എന്തിനാ കള്ളം പറയുന്നത്? അതിനി എന്റെ ഏട്ടന്റെ നെഞ്ചിലേക്കിട്ടോ. ജോയിയുടെ നെഞ്ചിലേക്ക് തള്ളി അവൾ പറഞ്ഞു. അവൻ ഗ്യാരേജിലേക്ക് നോക്കുമ്പോൾ പണിക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുന്നു. അവൻ കരീനയോട് പറഞ്ഞ് സ്ത്രീയുടെ കൈ പിടിച്ച് അടുത്തൊരു റൂമിലേക്ക് കയറി.
എന്റെ പൊന്ന സ്ത്രീമോളെ, ഒന്ന് നിർത്ത്, പറ്റിപ്പോയി.
ചെവി പൊട്ടുന്ന പോലെ വഴക്ക് പറയുന്ന അവളോട് ജോ സഹിക്കവയ്യാതെ പറഞ്ഞു, കുടിച്ചോ, കുടിച്ചിടന്നോ. അച്ഛനെന്റെ കല്യാണക്കാർക്ക് നോക്കണമെന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒടുക്കത്തെ കുടി കാരണം ഞാൻ വേറെ കെട്ടിപ്പോകേണ്ടി വരും.
ജോ ഒന്നും മിണ്ടിയില്ല. അവന്റെ മിഴികൾ നിറഞ്ഞപ്പോൾ സ്ത്രീ അവനെ കെട്ടിപ്പിടിച്ചു.
കുടിക്കല്ലേ ജോച്ച, എന്തു ഞാൻ സഹിക്കും. പക്ഷെ മദ്യപിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് പേടിയാണ് ഈ ചായം കുടിക്കുമ്പോൾ. അച്ഛനും കൊണ്ട് നമുക്ക് നല്ലത് പറയിപ്പിക്കണ്ടേ, അവിടെ വന്ന് പെണ്ണ് ചോദിക്കണ്ടേ.
അവൾ കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, വേണം, സോറി, ഇനി ഞാൻ കുടിക്കില്ല. കാശിയെ കാണാതായപ്പോ പ്രാന്ത് പിടിച്ചു. അവനെ പിരിഞ്ഞ് പിരിക്കാൻ വയ്യടി പെണ്ണേ. നിനക്കറിഞ്ഞൂടെ, ഒരുപാട് തല്ലുകൂടെങ്കിലും എനിക്കവനും പരസ്പരം ജീവനാണ്. അതുപോലെയാണ് എനിക്ക് ഭാഗ്യം. സഹിക്കുന്നില്ല. ഭാഗ്യയുടെയും കാശിയുടെയും അവസ്ഥ ഓർക്കുമ്പോൾ, കാശിയ സ്വപ്നങ്ങൾക്ക് പിറകെ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എത്ര സന്തോഷിച്ചെന്നറിയോ. പക്ഷെ ഭാഗ്യയുടെ പ്രണയം ഒരു വേദനയുമാണ്. ജോ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് വിഷമത്തോടെ പറഞ്ഞു, എല്ലാം ശരിയാവും ജോച്ച. സ്ത്രീ അവന്റെ കവിളി തലോടി അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. ജോ അവളുടെ നിറഞ്ഞ മീകളിൽ ചുംബിച്ചു.
ആ നേരെ ഇട്ടാകുമ്പോഴേക്കും വീട്ടിൽ പോകാൻ നോക്ക്.
ജോ അവളുമായി റൂമിൽ നിന്ന് ഇറങ്ങി.
ഞാൻ വീട്ടിൽ കൊണ്ടായിത്തന്നോ രണ്ടാളെ?
ജോ അവരോട് ചോദിച്ചു.
വേണ്ട ചായ, ഞാൻ കൊണ്ടായിക്കോളാം നാത്തുവിനെ.
അവളെ കരീനയുടെ കൂടെ പറഞ്ഞു വിട്ടു. ജോ ഓഫീസ് റൂമിലേക്ക് പോയി. നേരം ഒരുപാട് താമസിച്ചാണ് അവർ ഗ്യാരേജിൽ നിന്ന് മടങ്ങിയത്.
അപ്പൊ ശരി മച്ചാ, നാളെ കാണാം.
ബൈക്കിൽ തന്നെ ഗേറ്റിന് മുമ്പിൽ കൊടുന്നാക്കിയ ജോയോട് ചാർലി പറഞ്ഞു,
ഡാ ഉണ്ടേച്ച് പോടാ.
ഇല്ലടാ, അമ്മച്ചി വീട്ടിൽ ഒറ്റയ്ക്കേയുള്ളൂ. അപ്പച്ചൻ ചേച്ചിയുടെ വീട് വരെ പോയേക്കുവാണ്.
മഴ വരുന്നുണ്ട്, ഞാൻ പോട്ടെ.
ജോ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു.
അപ്പൊ ശരി മച്ചാ,
ചാർലി ഗേറ്റ് അടക്കുമ്പോൾ പറഞ്ഞു.
ഓക്കെ ശരി.
ജോ വണ്ടി മുമ്പോട്ടെടുത്തു. മഴ ആർത്തലച്ച് പെയ്യാൻ തുടങ്ങി. റെയിൻകോട്ട് എടുക്കാത്തതുകൊണ്ട് ജോ മഴയിൽ നനഞ്ഞു. ഇടിയും മിന്നലും കൂടിയപ്പോൾ അമ്മച്ചി തനിച്ചാണല്ലോ എന്നോർത്ത് വണ്ടി സ്പീഡിൽ ഓടിച്ചു. ആളൊഴിഞ്ഞ വളവ് തിരിഞ്ഞു പോകുന്ന അവന്റെ ബൈക്ക് ഒരു നിമിഷം നിന്നു. റോഡിൽ ഒരാൾ നിൽക്കുന്നു. ജോ ബൈക്കിൽ നിന്നിറങ്ങി. ചുറ്റും ആൾ താമസമില്ലാത്ത ഇടമായിരുന്നു അവിടം. അവൻ ബൈക്ക് സ്റ്റാൻഡിൽ നിർത്തി അയാളുടെ അടുത്തേക്ക് വേഗം നടന്നു.
ദൈവമേ, ആക്സിഡന്റ് ആണോ?
അവൻ അയാളുടെ അടുത്തേക്ക് പോയിരുന്നു. അയാളുടെ ചുമലിൽ പിടിച്ച് തിരിച്ചു കിടത്തിയ ജോ മുഖത്തിരിക്കുന്ന മാസ്ക് കണ്ട് ഭയന്നു പോയി. അയാൾ തിരിഞ്ഞുകിടന്ന് തലകുലുക്കി. ജോ പിന്നിലേക്ക് നീങ്ങി. അയാൾ കയ്യിലിരിക്കുന്ന കത്തിയുമായി അവന് നേരേക്ക് ചാടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.